ஓம் நம சிவாய். டியர் லிசனர்ஸ் ஆஃப் shivam.org, நவ் வி ஆர் லிசனிங் டு கேதோபனிஷத் டிஸ்கோர்ஸ் இன் மலையாளம், பிரசன்டட் பை ஸ்ரீ கைவல்யானந்தா. தேங்க்யூ. ஓம் நம சிவாய்.
புரம் ஏகாதசத்வாரம் அஜஸ்யாவக்ரசேதஸஹ அனுஷ்டாய ந சோசதி விமுக்தஸ்ச விமுச்யதே. வேதன்வை தத் ஹம்ஸஹ சுசிஷத் வசுர் அந்தரிக்ஷஸத் ஹோதா வேதிஷத் அதிதிர் துரோணசத் நிர்ஷத் வரசத் ரதசத் வ்யோமசத் அப்ஜா கோஜா ரதச அத்ரிஜா ரிதம் ப்ருஹுத் ஊர்த்வம் ப்ராணம் உன்னயதி அபானம் ப்ரத்யதஸ்யதி மத்யே வாமனம் ஆசீனம் விஸ்வி தேவா உபாசதே அஸ்ய விஸ்ரம்சமானஸ்ய ஶரீரஸ்தஸ்ய தேஹினஹ தேஹாத் விமுச்யமானஸ்ய கிமத்ர பரிசிஷ்யதே. ஏதத்வை தத் ந ப்ராணேன நாபானேன மர்த்யோ ஜீவதி கஷ்சன இதரேண து ஜீவந்தி யஸ்மின் ஏதா உபாஶ்ருதௌ ஹந்தத இதம் ப்ரவக்ஷ்யாமி குஹ்யம் ப்ரஹ்ம சநாதனம் யதா ச மரணம் ப்ராப்ய ஆத்மா பவதி கௌதம யோனிம் அன்யே ப்ரபத்யந்தே ஶரீரத்வாய தேஹினஹ ஸ்தானம் அன்யேன சம்யந்தி யதா கர்ம யதா ஶ்ருதம் யயேஷ சுப்தேஷு ஜாகர்த்தி காமம் காமம் புருஷோ நிர்மிமானஹ ததேவ சுக்ரம் தத்ப்ரஹ்ம ததேவாமிர்தமுச்யதே. தஸ்மின் லோகா ஶ்ருதா ஸர்வே தது நாத்யேதி கஷ்சன. ஏதத்வை தத் அக்னிர் யதைகோ புவனம் ப்ரவிஷ்டோ அரோபம் அரோபம் ப்ரதிரூபோ பபூவ ஏகஸ்ததா ஸர்வபூதாந்தராத்மா அரூபம் அரூபம் ப்ரதிரூபோ பஹிஷ்ச. வாயுர் யதைகோ புவனம் ப்ரவிஷ்டோ அரூபம் அரூபம் ப்ரதிரூபோ பபூவ ஏகஸ்ததா ஸர்வபூதாந்தராத்மா அரூபம் அரூபம் ப்ரதிரூபோ பஹிஷ்ச. சூரியோ யதா ஸர்வலோகஸ்ய சக்ஷு ந லிப்யதே சக்ஷுஷேர் பாஹ்ய தோஷைஹி ஏகஸ்ததா ஸர்வபூதாந்தராத்மா ந லிப்யதே லோக துக்கேன பாஹ்யஹ ஏகௌ வசீ ஸர்வபூதாந்தராத்மா ஏகம் அரூபம் பஹுதாய கரோதி தமாத்மஸ்தம் யேனு பஸ்யந்தி தீராஹ தேஷாம் சுகம் சஸ்வதம் நேதரேஷாம் நித்யோ நித்யானாம் சேதனச்சேதனானாம் ஏகோ பஹூனாம் யோ விதத்தாதி காமான் தமாத்மஸ்தம் யேனு பஸ்யந்தி தீராஹ தேஷாம் சாந்தி சஸ்வதி நேதரேஷாம் தத் ஏததிதி மன்யந்தே அனர்தேஸ்யம் பரமம் சுகம் கதம் நு தத் விஜானீயாம் கிமு பாதி விபாதி வா ந தத்ர சூரியோ பாதி ந சந்திர தாரகம் நேமா விஜிதோ பாந்தி குதோயமக்னிஹி தமேவ பாந்தம் அனுபாதி சர்வம் தஸ்ய பாசா சர்வமிதம் விபாதி. ஒன்பதாவது மந்திரத்தில் சர்ச்சையது ஆத்மாவிந்தே நிருபாதிகவும் சோபாதிகவுமாய ரெண்டு அவஸ்தகளை குறிச்சாள். அது சர்வ ரூபங்களுக்கும் சர்வ வஸ்துக்கள்க்கும் சதிருஷ ரூபத்தின் ஸ்திதியை, பசு பட்சி ரூபங்களிலெல்லாம் மனுஷியாதி ரூபங்களிலெல்லாம் ஸ்திதி ചെയ്യുന്നു. அதேசமயம் பஹிஷ்ட இதனெல்லாம் அப்புறமும் ஸ்திதி ചെയ്യുന്നു, இதொன்னும் ஆகாதையும் ஸ்திதி ചെയ്യുന്നു. அதுக்கு வேண்டிட்டான அடுத்த ஒரு திருஷ்டாந்தம் வேணும் தந்திருக்கிறது. സ്വപ്നം എന്ന പ്രതിഭാസത്തിന്റെ നിർവചനം എന്താണ്? സുഷുപ്തിയിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള മനസ്സിന്റെ ഒരു അവസ്ഥയാണെന്നറിയാം. അതായത് സ്വപ്നം എന്ന് പറയുന്നത് സുഷുപ്തിയിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള മനസ്സിന്റെ അവസ്ഥയല്ല. ജാഗ്രത സ്വപ്നം സുഷുപ്തി എന്ന് പറയുന്നത് മൂന്ന് സ്വതന്ത്രമായ അവസ്ഥകളാണ്. ജാഗ്രത എങ്ങനെയാണ് സ്വതന്ത്രമായിരിക്കുന്നത്, അതുപോലെ സ്വപ്നവും അതുപോലെ സ്വതന്ത്രമായി നിൽക്കുന്ന ഒരവസ്ഥയാണ്. സുഷുപ്തിയും അതുപോലെ സ്വതന്ത്രമായി നിൽക്കുന്ന അവസ്ഥയാണ്. ഒരാൾ ഇവിടെ ജാഗ്രതും സ്വപ്നവും സുഷുപ്തിയും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. സ്വപ്നത്തിൽ പറയുന്നത് ജാഗ്രതയിൽ നിന്നും ചില വ്യത്യാസങ്ങൾ സ്വപ്നത്തിൽ നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് സ്ഥൂലമായി. അങ്ങനെ അനുഭവപ്പെടുന്നതിന് കാരണം പറയുന്നത് നിദ്രാദോഷം എന്ന് പറയുന്നു. നിദ്രാദോഷം എന്ന് പറയുന്ന ഒന്ന് സ്വപ്നത്തെ ബാധിച്ചിരിക്കുന്നു. ജാഗ്രതത്തിലെ സംസ്കാരങ്ങൾ, ജാഗ്രതത്തിലെ സംസ്കാരങ്ങൾ സ്വപ്നാവസ്ഥയെ ബാധിക്കുന്നു, നിദ്രാദോഷവും ബാധിച്ചിരിക്കുന്നു. അതുകൊണ്ട് ജാഗ്രതും സുഷുപ്തിയും തമ്മിൽ സ്വപ്നത്തിന് വ്യത്യാസമുണ്ടെന്ന് പറയുന്നു. സ്വപ്നത്തിന്റെ നിർവചനം എന്ന് പറയുന്നത് മായയുടെ നിർവചനം തന്നെ. മായ എങ്ങനെ നിർവചിക്കുന്നു അത് തന്നെയാണ് സ്വപ്നത്തെയും നിർവചിക്കുന്നത്. മായയ്ക്ക് ദൃഷ്ടാന്തമായിട്ടാണ് സ്വപ്നത്തെ കാണിക്കുന്നത്. ജാഗ്രതയിൽ അനുഭവിക്കാൻ പറ്റാത്ത വിഷയങ്ങൾ സ്വപ്നത്തിൽ അനുഭവിക്കുന്നു. ജാഗ്രതയിൽ ചെയ്യാത്തവയും അറിയാത്തവയും കേവലം ചിന്തയ്ക്ക് പോലും ചെയ്യാത്ത കാര്യങ്ങൾ സ്വപ്നത്തിൽ കാണുന്നു എന്നാണ്. അതാണ് നേരത്തെ പറഞ്ഞത്, സ്വപ്നത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ നിദ്രാദോഷവും ജാഗ്രതയുടെ സംസ്കാരവും. മായയുടെ നിർവചനം എന്താണ് സാധാരണ പറയുന്നത്? യാവിദ്യതേ സായാ മായ അഘടിത ഘടനാപടീയസി മായ, ഇങ്ങനെയുള്ള പലതരത്തിൽ മായയെ നിർവചിക്കുന്നുണ്ട്. ഇതേ നിർവചനം തന്നെയാണ് സ്വപ്നത്തിന് കൊടുക്കുന്നത്. മായയുടെ പ്രത്യേകത എന്താണ്? യോജിക്കാൻ വയ്യാത്തതിനെ യോജിപ്പിച്ച് കാണിക്കുക, ഒരേ വസ്തുവിൽ പരസ്പര വിരുദ്ധങ്ങളായിരിക്കുന്ന രണ്ട് ഭാവങ്ങൾ കാണിക്കുക, അതാണ് മായയുടെ പ്രത്യേകത. അതായത് നിർഗുണമായിരിക്കുന്ന പരമാത്മാവിനെ തന്നെ സഗുണനാക്കുക, നിത്യമുക്തനായിരിക്കുന്ന ആത്മാവിനെ തന്നെ ബന്ധനസ്ഥനാക്കുക. ഇങ്ങനെ ഒരു തരത്തിലും യോജിക്കാൻ വയ്യാത്ത ത്രികാലത്തിലും ഇല്ലാത്തതായ പ്രപഞ്ചത്തെ സത്യമെന്ന് തോന്നിപ്പിക്കുക, ഇങ്ങനെ ഒരു തരത്തിലും യോജിക്കാൻ കഴിയാത്ത ബുദ്ധിക്ക് നിരക്കാത്ത കാര്യങ്ങളെ ആണ് മായ സൃഷ്ടിച്ച് കാണിക്കുന്നത് ഈ ജാഗ്രത. അപ്പോൾ മായയുടെ നിർവചനമാണ് സ്വപ്നത്തിന്റെ നിർവചനം. അതുകൊണ്ട് നമുക്ക് ഒരിക്കലും പൊരുത്തപ്പെടാത്ത, അനുഭവിക്കാത്ത, ചിന്തിക്കാത്ത കാര്യങ്ങളെല്ലാം സ്വപ്നത്തിന് സംഭവിക്കാം. ജാഗ്രതയിൽ തന്നെ നമ്മൾ മുമ്പ് ചെയ്തിട്ടില്ലാത്ത പുതിയ കാര്യങ്ങൾ ചെയ്യുന്നു, പുതിയ കാര്യങ്ങൾ കേൾക്കുന്നു, പുതിയ അറിവുണ്ടാകും. അങ്ങനെയാണെങ്കിൽ സ്വപ്നത്തിൽ എന്തുകൊണ്ടായിക്കൂടാതല്ല ജാഗ്രതത്തിലാകാമല്ല. ജാഗ്രതയിൽ പുതിയ കാഴ്ചകൾ കാണുന്നില്ല, പുതിയ കാര്യങ്ങൾ ചിന്തിക്കുന്നില്ല. വാക് മനോ കായങ്ങൾ കൊണ്ട് പുതിയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു. അത് ജാഗ്രതയിൽ സംഭവിക്കാമെങ്കിൽ സ്വപ്നത്തിനത് സംഭവിക്കാം. സ്വപ്നത്തിൽ അത് പാടില്ല എന്ന് നമ്മൾ കരുതുന്നതിനെന്താണ് അടിസ്ഥാനം? ഒന്നുമില്ല. അതുകൊണ്ട് ജാഗ്രതയിൽ അനുഭവിക്കാത്ത കാര്യങ്ങൾ, ജാഗ്രതയിൽ മുമ്പ് അനുഭവിക്കാത്ത കാര്യങ്ങൾ സംഭവിക്കാമെങ്കിൽ സ്വപ്നത്തിനത് സംഭവിക്കാം. ഇത്രയേ ഉള്ളൂ. പൂർവ്വ ജന്മവുമായി ബന്ധമുണ്ടോ എന്നാണ് സ്വപ്നത്തിന്. ആദ്യം ചിന്തിക്കേണ്ട ജാഗ്രതത്തിന് ബന്ധമുണ്ടോ എന്ന്. പൂർവ്വജന്മവുമായി ജാഗ്രതത്തിന് എന്തെങ്കിലും ബന്ധമുണ്ടോ? ജാഗ്രതത്തിന് ബന്ധമുണ്ടേ കണ്ടേക്കാം, പക്ഷെ അതൊന്നും നമുക്ക് മനസ്സിലാക്കാൻ തിരിച്ചറിയാൻ കഴിയില്ല. അതുതന്നെയാണ് സ്വപ്നത്തിന് സംഭവിക്കുന്നത്. കാരണം ഇതൊരു തുടർച്ച എന്നാണ് പറയുന്നത്. ഇവിടെ തന്നെ സ്പഷ്ടമായി പറയുന്നത് എന്താണ്? ജന്മം എന്ന് പറയുന്നത് തുടർച്ചയാണ്. തുടർച്ചയാണെങ്കിൽ തീർച്ചയായും പൂർവ്വജന്മങ്ങളും ഈ ജന്മത്തിലെ സംഭവങ്ങളുമായിട്ടെല്ലാം ബന്ധം കാണും. പക്ഷെ ഒരു സാധാരണ ബുദ്ധിയുള്ള ഒരാളത് തിരിച്ചറിയാൻ കഴിയുന്നില്ല. അതുപോലെ തന്നെ സ്വപ്നത്തിനും സംഭവിക്കുന്നു. സ്വപ്നത്തിനും അങ്ങനെ ബന്ധമുള്ള പല കാര്യങ്ങളും വരാം, തിരിച്ചറിയാൻ കഴിയത്തില്ല. യാദൃശ്ചികമായി ചിലപ്പോൾ ചിലർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞെന്ന് വരാം, അങ്ങനെയെല്ലാം വരാം. അതുകൊണ്ടത് ശരിക്കും ഒരു യുക്തിവിചാരത്തിൻ്റെ വിഷയമല്ല. അതീന്ദ്രിയമായ വിഷയങ്ങളൊന്നും തന്നെ യുക്തിവിചാരത്തിന് വഴങ്ങുന്ന കാര്യങ്ങളല്ല. ജാഗ്രതയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ഇവയെല്ലാം വിലയിച്ചതിന് ശേഷമാണ് സ്വപ്നം സംഭവിക്കുന്നത്. അപ്പൊ സ്വപ്നത്തിലെ കാര്യങ്ങളെയും ജാഗ്രതയിലെ കാര്യങ്ങളെയും തമ്മിൽ ബന്ധപ്പെടുത്തുന്നു അതിസൂക്ഷ്മമായ വാസനകളെ ശേഷിക്കുന്നു, വേറൊന്നും ശേഷിക്കുന്നില്ല. ആ വാസനകളുള്ളതുകൊണ്ടാണ് സ്വപ്നം കണ്ടു, സ്വപ്നത്തെ ഓർക്കുന്നതല്ല. അതുകൊണ്ട് ജാഗ്രതയിലെ ഇന്ദ്രിയങ്ങൾ കൊണ്ട്, ജാഗ്രതയിലെ ഈ മനസ്സുകൊണ്ട് സ്വപ്നത്തെ കാര്യകാരണബദ്ധമായി ചിന്തിക്കാനോ നിർവചിക്കാനോ ഒന്നും കഴിയത്തില്ല. കാരണം രണ്ടിടത്തെ ഉപകരണങ്ങൾ വേറെയാണ്, ഒന്നല്ല. ഇവയെ പരസ്പരം ബന്ധിപ്പിക്കുന്ന വാസനകളെ ഒഴിവാക്കിയാൽ രണ്ടു സ്ഥലത്തും ഇരിക്കുന്ന പ്രവർത്തിക്കുന്ന കാര്യങ്ങളെല്ലാം വേറെയാണ്. പിന്നെ എങ്ങനെ സ്വപ്നത്തെ നമുക്ക് ജാഗ്രതയിൽ യുക്തിയുക്തമായി നിർവചിക്കാൻ കഴിയും? ഒരിക്കലും കഴിയത്തില്ല. അതുകൊണ്ട് അത് മനസ്സിന്റെ നിശ്ചലാവസ്ഥ ആണ് ധ്യാനത്തിലൂടെ നേടിയെടുക്കുന്നത്. ഇത് തന്നെ എന്റെ സുഷുപ്തിയിലുള്ളത്. ധ്യാനത്തിലൂടെ മനസ്സിന്റെ പല പല തലങ്ങളിലേക്ക് പ്രവേശിക്കാൻ കഴിയും. സുഷുപ്തിയിൽ മനസ്സിന് വിലയം പ്രാപിക്കുന്നു. രണ്ടു തമ്മിലുള്ള വ്യത്യാസം അതാണ്. ധ്യാനത്തിലിരിക്കുന്ന ഒരാളിന്റെ മനസ്സിന് എത്രയോ സൂക്ഷ്മമായ സൂക്ഷ്മതരമായ തലങ്ങളുണ്ട്. ജാഗ്രത ഉണർന്നിരിക്കുന്ന അവസ്ഥയിൽ അതൊന്നും പ്രകടമാകുന്നില്ല. അതേസമയം മനസ്സിനെ നിയന്ത്രിച്ച് ഏകാഗ്രമായ ധ്യാനത്തിൽ വരുമ്പോൾ മനസ്സ് ഈ സ്ഥൂലഭാവങ്ങളിൽ നിന്നും മാറി സൂക്ഷ്മതലങ്ങളിലേക്ക് പോകും. ഇത്തരം കാര്യങ്ങളൊന്നും സുഷുപ്തി സംഭവിക്കുന്നില്ല. അതാണ് സുഷുപ്തിയും സമാധിയും തമ്മിലെ വ്യത്യാസം. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. സമാധിയിൽ മനസ്സ് ഏകാഗ്രമായി അതിസൂക്ഷ്മമായ തലത്തിലേക്ക് മാറി നിൽക്കുന്നു. സുഷുപ്തിയിൽ അത് വിലയിച്ചു പോകും. അതുകൊണ്ട് മനസ്സും അങ്ങനെ മനസ്സിന് പല തലങ്ങൾ ഉള്ളതുകൊണ്ടാണ് സമാധിയെ തന്നെ പലതായിട്ട് സവികല്പം നിർവികല്പം അങ്ങനെ പലതരത്തിൽ യോഗശാസ്ത്രങ്ങളിലും മറ്റും വിശദീകരിക്കുന്നു. അത്തരത്തിലുള്ള മനസ്സിന്റെ അവസ്ഥാന്തരങ്ങളൊന്നും സുഷുപ്തിയിൽ അനുഭവപ്പെടുന്നില്ല. അത്തരം അനുഭവങ്ങളൊന്നുമില്ല. സമാധിയിൽ അനുഭവമുണ്ട്, സുഷുപ്തിയിൽ അനുഭവമില്ല. അങ്ങനെ വ്യത്യാസമുണ്ട്. കാരണം സമാധിസ്ഥനായവൻ ഉണർന്നു വരുമ്പോൾ ഞാൻ ഇതുവരെ ഉറങ്ങി എന്നല്ല അറിയുന്നു, മറിച്ച് ഞാൻ സമാഹിതനായിരുന്നു എന്നുള്ള അറിവാണ്. അത്തരം ഒരു സംസ്കാരമാണ് അയാൾക്കുണ്ടാകുന്ന നിരോധ സംസ്കാരമാണ്. അന്ധകരണ വൃത്തികളെ നിരോധിച്ചിരിക്കുന്നതിൽ നിന്നും ഉണ്ടാകുന്ന സംസ്കാരം. ആ സംസ്കാരം അന്ധകരണത്തിലുണ്ടായി ആ സംസ്കാരത്തിൽ നിന്ന് സമാധി എന്ന് പറയുന്ന പ്രത്യേക അനുഭവത്തിലെത്തി അവിടെ നിന്നുണർന്നു വരികയാണ്. അപ്പോൾ അയാൾക്ക് പറയാൻ കഴിയുന്നുണ്ട്, എന്റെ മനസ്സ് ഏകാഗ്രമായിരുന്നു, ഞാൻ സമാഹിതനായിരുന്നു, മറ്റേതോ അവസ്ഥയിലായിരുന്നു എന്നെല്ലാം അയാൾക്ക് പറയാൻ കഴിയും. ഉറങ്ങി എണീക്കുന്നവന് ഒന്നേ പറയാൻ കഴിയും, ഞാൻ ഇതുവരെ ഉറങ്ങുകയായിരുന്നു, ഞാൻ സമാധിയിലായിരുന്നു എന്ന് പറയാൻ കഴിയുന്നില്ല. അതുകൊണ്ട് സുഷുപ്തിയും സമാധിയും ഒരിക്കലും ഒന്നല്ല, രണ്ട് രണ്ടവസ്ഥയാണ്. അതുകൊണ്ട് സദാസമയം ഉറങ്ങുന്ന ഒരാളെ വിളിച്ചുണർത്തുന്നത് അയാളോട് കാണിക്കുന്ന ദ്രോഹമല്ലേ എന്നാണ്. തീർച്ചയായിട്ടും അയാളോട് ചെയ്യുന്ന ദ്രോഹമാണ് അയാളെ നല്ല ഏതെങ്കിലും ഡോക്ടർമാരെ കാണിച്ച് ചികിത്സ ചെയ്യാണ് ചെയ്യേണ്ടത്, അല്ല വിളിച്ചുണർത്തുകയല്ല ചെയ്യേണ്ടത്. സദാ ഉറങ്ങുന്നത് ഒരു രോഗമാണ്, അതിന് ചികിത്സയുണ്ട്. ചികിത്സിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് മാറിയെന്നിരിക്കും. നിങ്ങൾ വിളിച്ചുണർത്തിയിട്ട് കാര്യമില്ല, ചികിത്സിച്ച് മാറ്റണം ആ രോഗം. ഉറക്കവും സുഷുപ്തിയും രണ്ടും, ഉറക്കവും സമാധിയും രണ്ടും, രണ്ടാണ്. ഉറക്കത്തിൽ മനസ്സ് പ്രവർത്തിക്കുന്നില്ല, സമാധിയിൽ മനസ്സ് പ്രവർത്തിക്കുന്നുണ്ട്. മനസ്സുണ്ടെങ്കിലേ സമാധി ഉള്ളൂ. പിന്നെ ആ മനസ്സൂടെ പോയി കഴിഞ്ഞാൽ ഒന്നുകിൽ ഉറക്കം, അതല്ലെങ്കിൽ കേവലമായ ആ സ്വരൂപസ്ഥിതി. അതുകൊണ്ട് പിന്നെ രണ്ടിനെയും ഒന്നാണെന്ന് ധരിക്കേണ്ട. ഇനി പുനർജന്മത്തെക്കുറിച്ചുള്ള ഇതാണ്. ഈ പുനർജന്മത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു, കാരണം ജനനത്തിന് മുമ്പും മരണത്തിന് ശേഷമുള്ള കാര്യങ്ങൾ അതും അതീന്ദ്രിയമാണ്, ഇന്ദ്രിയ വിഷയമല്ല. ഇന്ദ്രിയ വിഷയമല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഒന്നുകിൽ യോഗി പ്രജ്ഞ കൊണ്ട് അതിനെ മനസ്സിലാക്കും. യോഗികൾക്ക് മാത്രം കിട്ടുന്ന ആർഷജ്ഞാനം പ്രജ്ഞ, അതുകൊണ്ട് യോഗശാസ്ത്രത്തിൽ പറയുമല്ലോ വ്രതംഭര പ്രജ്ഞ എന്നൊക്കെ പറയും. അത്തരമുള്ള വിശിഷ്ട ജ്ഞാനം കൊണ്ട് അതിനെ മനസ്സിലാക്കും, അല്ലെങ്കിൽ ശാസ്ത്രങ്ങളിൽ നിന്നും മനസ്സിലാക്കും. ഇന്ദ്രിയ വേദ്യമല്ലാത്ത എല്ലാ വിഷയങ്ങളെ സംബന്ധിച്ചും അത്രയേ ഉള്ളൂ. അപ്പോ അത് ശാസ്ത്രങ്ങളിൽ നിന്ന് നമ്മളെ മനസ്സിലാക്കി തരുന്നത്, നമുക്ക് അതിനെ മനസ്സിലാക്കാൻ കഴിയുമെന്നുള്ളത് വളരെ പരിമിതമാണ്. അപ്പോൾ ജീവന്റെ ഗതി എന്ന് പറയുന്നത് കർമ്മത്തിനനുസരിച്ചാണ്. അപ്പോൾ എങ്ങനെ ജീവൻ ഗർഭസ്ഥ ശിശുവിൽ പ്രവേശിക്കുന്നു, എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പ്രവേശിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു എന്നുള്ളതല്ലാതെ അതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് മനസ്സിലാക്കാനോ വിശദീകരിക്കാനോ ഒന്നും സാധ്യമല്ല. അങ്ങനെ സംഭവിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. അതിന്റെ ഗതികളെക്കുറിച്ച് ഉപനിഷത്തുകളിലും മറ്റും പറയുന്നുണ്ട്. ദേവയാന മാർഗത്തെക്കുറിച്ചും മറ്റും വിശദീകരിക്കുന്ന ഭാഗത്ത് അങ്ങനെ പറയുന്നുണ്ട്. ഇത് പ്രത്യേകിച്ചൊരു പഠന വിഷയമായിട്ടല്ല, പുരാണങ്ങളിലും മറ്റും പല ഭാഗങ്ങളിലായി പുനർജന്മത്തെക്കുറിച്ച് പറയുന്ന ഭാഗങ്ങളിൽ ഓരോ സൂചനകളെ തരുന്നു. വ്യക്തമായി ഇന്ന ഇന്ന രീതിയിലാണ് ജാഗ്രത്തിൽ ഒരാൾ സഞ്ചരിക്കുന്ന പോലെ ഒരു സ്ഥലം വിട്ട് വേറെ സ്ഥലത്ത് പോകുന്നത് പോലെ ഉള്ള ഒരു വിശദീകരണം ഒന്നും ഇതിനെ ഒരു സ്ഥലത്തും കാണുന്നില്ല. പിന്നെ ആധുനികന്മാരായ ചില ആൾക്കാർ ഇങ്ങനെ ഒരുപാട് കൽപ്പനകൾ ഇതിനെ സംബന്ധിച്ച് പുസ്തകരൂപത്തിലൊക്കെ എഴുതിയിട്ടുണ്ട്, അവരുടെ ഭാവനകൾ കൽപ്പനകൾ. അതൊന്നും നമുക്ക് പ്രാമാണികമായി സ്വീകരിക്കാനും നിവൃത്തിയില്ല. ഇങ്ങനെ ഇങ്ങനെയൊക്കെ പുനർജന്മത്തെക്കുറിച്ചും മരണശേഷമുള്ള കാര്യങ്ങളെക്കുറിച്ചും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു അവരുടെ ഭാവനയിൽ ഒരുപാട് എഴുതിയിട്ടുണ്ട്. ചില പുസ്തകങ്ങളിലെല്ലാം ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അതെല്ലാം എത്രമാത്രം ശരിയാണ് എന്നുള്ളത് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. പുരാണങ്ങളിലും ഇങ്ങനെ ചില സൂചനകളേ ഉള്ളൂ. അത്തരം കാര്യങ്ങളിൽ പിന്നെ എന്തെങ്കിലും പറയുകയാണെങ്കിൽ നമ്മുടെ ഭാവനയ്ക്കനുസരിച്ച് പറയണം, നമ്മുടെ കൽപ്പനകൾക്കനുസരിച്ച്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയായിക്കൊള്ളണമെന്നൊന്നുമില്ല എന്നാണ്. പിന്നെ മരണം എന്ന് പറയുന്നത് എവിടെ വെച്ച് സംഭവിച്ചാലും ശരി, അത് ആ ജീവന്റെ പ്രാരബ്ധം അവസാനിക്കുമ്പോൾ മരിച്ചു പോകും. അത് ഗർഭസ്ഥ ശിശു മരിച്ചാലും ജനിച്ചതിന് ശേഷം മരിച്ചു കഴിഞ്ഞാലും എല്ലാം ഒരുപോലെ തന്നെ. മരണത്തെ സംബന്ധിച്ചിടത്തോളം ജീവന് ഒരു നിയമം തന്നെ. കാരണം ജനനത്തിന് കാരണമായിരിക്കുന്നത് ആരബ്ധ കർമ്മമാണ്. ആ ആരബ്ധ കർമ്മങ്ങൾ അവസാനിക്കുന്നു, മരിക്കുന്നു, അത് ഏത് സമയത്ത് വെച്ചായാലും. അതുകൊണ്ട് അതിന് പ്രത്യേകിച്ച് വേറെ കാരണമൊന്നുമില്ല, കർമ്മം ക്ഷയിക്കുന്നു, മരിക്കുന്നു. അതിവിടെയുള്ള ഒരു ശരീരത്തിൽ ജീവനെ നിലനിൽക്കാൻ പറ്റത്തില്ല എന്നാണ്. അതുകൊണ്ട് മരണത്തെ സംബന്ധിച്ചിടത്തോളം കർമ്മനാശം കൊണ്ട് അല്ല വാസനകളും അതുമായിട്ട് ബന്ധമില്ല. ജീവന്റെ വാസനകളും വാസനകൾ നശിച്ചിട്ടാണോ മരിക്കുന്നതെന്നാണ്. ജീവന്റെ വാസനയും മരണവുമായിട്ട് ബന്ധമില്ല, അതിന്റെ കർമ്മവും മരണവുമായിട്ടാണ് ബന്ധം. കർമ്മങ്ങൾ അവസാനിക്കുമ്പോൾ മരണം സംഭവിക്കുന്നു. അതുകൊണ്ട് മരണത്തെ സംബന്ധിച്ച് അത്രയേ ഉള്ളൂ, കർമ്മനാശം കൊണ്ട് മരണം സംഭവിക്കുന്നു. അത് പുറമേ ആയാലും ശരി, ഗർഭസ്ഥ ശിശു ആയാലും ശരി, അത്രയുള്ളൂ. ജീവൻ അങ്ങോട്ട് പ്രവേശിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. ഇപ്പോ ഗർഭസ്ഥ ശിശുവിൽ ജീവൻ പ്രവേശിക്കുന്നു എന്ന് പറയുന്നു. അതൊരു സാർവലൗക നിയമമായിട്ടുള്ള പറയുന്നത് ചില ജീവന്മാരുടെ സവിശേഷതകളായിട്ടാണ് പറയുന്നത്. ആ ശിശുവിൽ ശിശു ശരീരത്തിലേക്ക് ജീവൻ മൂർധാവിലൂടെ പ്രവേശിക്കുന്നു എന്ന് പറയുന്നു. അങ്ങനെ പറയുന്നത് എല്ലാ ജീവന്മാരും അങ്ങനെ പ്രവേശിക്കുന്നു എന്നുള്ള അർത്ഥത്തിലല്ല. അങ്ങനെ പ്രവേശിക്കുന്നതിന് ഒരു നിശ്ചിത കാലയളവും പറയും. അതായത് ഒരു ശിശു രൂപം കൊള്ളുമ്പോൾ അത് അമ്മയുടെ ജീവൻ ആശ്രയിച്ച് നിലനിൽക്കുന്നു. അങ്ങനെ നിലനിൽക്കുന്ന ആ ശിശു ശരീരത്തിലേക്ക് അതിന്റെ അവയവങ്ങളെല്ലാം വേണ്ടത്ര വളർച്ചയെ പ്രാപിക്കുമ്പോൾ ജീവൻ മൂർധാവിനെ ഭേദിച്ച് ഉള്ളിലേക്ക് കിടക്കുന്നു എന്നും മറ്റും പറയുന്നു പുരാണങ്ങളും മറ്റും. അപ്പൊ അതുവരെ അതിനുണ്ടായിരുന്ന ജീവൻ എന്ന് പറയുന്നത് അമ്മയെ ആശ്രയിച്ചിരുന്ന ജീവനാണ്. അതിനകം ആ ശിശുവിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എത്രയുള്ളൂ, നമ്മുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു അവയവങ്ങൾ കേടുവന്ന് നശിച്ചു പോകുന്നത് പോലെയുള്ളൂ. ചെവി കേൾക്കാതാവുന്നു, കണ്ണു കാണാതാകുന്നു, അതുപോലെയുള്ളു. അവിടെ ഒരു ജീവനാശം സംഭവിക്കുന്നില്ല. ജീവൻ പ്രവേശിച്ചു കഴിഞ്ഞതിന് ശേഷം ആ ശിശുവിന് മരണം സംഭവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ കർമ്മം അവിടെ അത്രയും ഉണ്ടായിരുന്നു, അവസാനിച്ചു, അപ്പോൾ ആ ജീവനാശം സംഭവിച്ചു എന്ന് കരുതാം. എല്ലാ ജീവന്മാരും അങ്ങനെയാണെന്ന് പറയുന്നില്ല. ചില ജീവന്മാരങ്ങനെ പ്രവേശിക്കുന്നു, മറ്റ് ചില ജീവന്മാര് പിതാവിലൂടെ തന്നെ മാതാവിന്റെ ഉള്ളിൽ പ്രവേശിച്ച് അവിടെ ശിശുവായി വളർന്ന് ജനിക്കുന്നു, അങ്ങനെയും പറയുന്നുണ്ട്. ചില ജീവന്മാർ അങ്ങനെ അല്ലാതെ തന്നെ മറ്റ് മനുഷ്യജന്മം അല്ലാതെ സ്വീകരിക്കുന്നവർ, അവർക്കങ്ങനെ ഉള്ള ജന്മം സ്വീകരിക്കേണ്ടി വരുന്നില്ല. അതാത് ലോകത്ത് തത്വശരീരം സ്വീകരിക്കുന്നു, ഗർഭവാസം തുടങ്ങിയ ക്ലേശങ്ങളൊന്നും അനുഭവിക്കാതെ, അങ്ങനെയും പറയുന്നുണ്ട്. മറ്റു ലോകങ്ങൾ, ഗന്ധർവലോകം, പിതൃലോകം, അവിടേക്ക് എങ്ങനെയാ ജനിക്കുന്നു പറയുന്നു. ജീവൻ അവിടെ ചെന്നൊരു ശരീരം സ്വീകരിക്കുകയാണ്, അവിടെ ഗർഭവാസം തുടങ്ങിയ കഷ്ടതകളൊന്നും ജീവൻ അനുഭവിക്കേണ്ടി വരുന്നില്ല. അല്ലാതെ അതുകൊണ്ടാണ് മനുഷ്യലോകത്തെക്കാളും ശ്രേഷ്ഠമെന്ന് പറഞ്ഞു അവിടെ കഴിയുന്നത്. എന്നാലും അവിടെയും പുണ്യം ക്ഷയിക്കുമ്പോൾ ആ ശരീരത്തെ ഉപേക്ഷിച്ചിട്ട് വീണ്ടും ആ ജീവൻ ഭൂമിയിലേക്ക് വരുന്നു, അല്ലെങ്കിൽ കർമ്മമനുസരിച്ച് മറ്റ് അതിനെ സ്വീകരിക്കുന്നു എന്നെല്ലാം പറയുന്നു. ഇതെല്ലാം ഓരോ സൂചനകൾ പല ഭാഗങ്ങളിൽ നിന്നും നമുക്ക് കിട്ടുന്നതാണ്. അല്ല, വ്യക്തമായി ഇതിനൊരു പ്രത്യേക വിഭാഗമായിട്ട് അങ്ങനെ ചർച്ച ചെയ്യുന്നില്ല. അങ്ങനെ ചർച്ച ചെയ്താൽ അത് പൂർണ്ണമാകത്തുമില്ല, അപൂർണമാകും. കാരണം അത് അതീന്ദ്രിയമായ വിഷയങ്ങളായതുകൊണ്ട് ഏതെങ്കിലും അങ്ങനെ ഒന്ന് സംഭവിക്കുന്നു എന്നുള്ളൊരു സൂചന ശാസ്ത്രങ്ങളിൽ നിന്നെല്ലാം കിട്ടുന്നുണ്ട്. അത്രയും നമുക്ക് ആ വിഷയത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തുകൊണ്ടിരുന്ന അതിന് തഥ അന്യോദൃഷ്ടാന്ത 9-ാമത്തെ മന്ത്രം കഴിഞ്ഞു.